ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട അഞ്ചാമത്തെ അളവ് ഇൽമു കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളതാണ്. അൽ അമലു ബിൽ ഇൽമി, മനസ്സിലാക്കിയ അറിവ് കൊണ്ട് അത് അമൽ ചെയ്യുക, അത് പ്രാവർത്തികമാക്കുക. ഇതാണ് അഞ്ചാമത്തത്. അഞ്ചാമതായിട്ട് ഒരു തോലിബുൽ ഇൽമിന് ഉണ്ടായിരിക്കേണ്ടതാണത്, അൽ അമലു ബിൽ ഇൽമി. അന് യഅമല തോലിബുൽ ഇൽമി ബി ഇൽമിഹി അഖീദതൻ വ ഇബാദതൻ വ അഖ്ലാഖൻ വ ആദാബൻ വ മുആമലതൻ. ഒരു തോലിബുൽ ഇൽമ് അവൻ നേടിയ ഇൽമു കൊണ്ട് അമൽ ചെയ്തിരിക്കണം. അത് അഖീദാപരമായ വിഷയങ്ങളിലാകട്ടെ, ആരാധനാപരമായ വിഷയങ്ങളിലാകട്ടെ, സ്വഭാവപരമായ കാര്യങ്ങളിലാകട്ടെ, ആദാബുകളിലാകട്ടെ, മുആമലത്ത് ഇടപാടുകൾ, അത്തരത്തിലുള്ള ഏത് വിഷയങ്ങളാകട്ടെ, അവൻ നേടിയ ഇൽമു കൊണ്ട് അവൻ അമൽ ചെയ്യേണ്ടതാണ്. അമൽ ചെയ്യുക എന്നുള്ളതാണ് ഇൽമിന്റെ, അതിന്റെ റിസൾട്ട് എന്താണ്, അതിന്റെ നതീജത്ത്, അതിന്റെ സമറത്ത്, അതിന്റെ ഫലം എന്താണ്, നേടിയ ഇൽമു കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത്, അതായിരിക്കണം അതിൽ കിട്ടേണ്ട റിസൾട്ട്. അമൽ ചെയ്യുന്നതിനായിരിക്കണം ഒരാൾ ഇൽമ് നേടേണ്ടത്. വഹാമിലുൽ ഇൽമി കൽ ഹാമിലി ലിസിലാഹിഹി ഇമ്മാലഹു വ ഇമ്മാ അലൈഹി. അറിവ് നേടുന്ന ഒരാൾ സിലാഹ് ആയുധം വഹിക്കുന്ന ഒരാളെ പോലെയാണ്. അത് അവൻ അനുകൂലമാകാം, അതല്ലെങ്കിൽ അവനത് പ്രതികൂലമാകാം. ആയുധം ധരിച്ച ഒരാളെ പോലെയാണ്, ആയുധം പ്രയോഗിക്കുന്ന ഒരാളെ പോലെയാണ്. ولهذا ثبت عن النبي صلى الله عليه وسلم انه قال القران حجه لك او عليك. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്, ഖുർആൻ നിനക്ക് അനുകൂലമായ തെളിവാണ് അല്ലെങ്കിൽ നിനക്കെതിരായ തെളിവാണ്. അഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് മുസ്ലിമാണ്. ലക ഇൻ അമിൽത ബിഹി വ അലൈക ഇൻ ലം തഅമൽ ബിഹി. നിനക്ക്, നീ ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുകയാണെങ്കിൽ ആ ഖുർആൻ നിനക്ക് അനുകൂലമായിട്ടുള്ള തെളിവാണ്. നീ ആർ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഖുർആൻ നിനക്ക് എതിരാവും. അതേപോലെ തന്നെയാണ് എന്ത് ഇൽമ് എന്നാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. നമ്മൾ നേടുന്ന ഇൽമ് ഇതേപോലെയാണ്. അപ്പൊ അതുകൊണ്ട് അമൽ ചെയ്യണം, ഇല്ലെങ്കിൽ അത് നമുക്ക് എതിരായിത്തീരുന്ന അർത്ഥം. വകദാലിക യകൂനുൽ അമലു ബിമാ സഹാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതസ്ദീഖിൽ അഖ്ബാരി വംതിസാലിൽ അഹ്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണത്. ഇപ്രകാരം തന്നെയാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള സ്വഹീഹായിട്ടുള്ള അഖ്ബാറുകൾ, ആ അഖ്ബാറുകൾ ഒരാൾ തസ്ദീഖ് ചെയ്യുക എന്നുള്ളത്. അഖ്ബാറുകൾ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹദീസാണ്. ഖബർ, ഹദീസ്, സുന്നത്ത്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഖബർ, എന്തുകൊണ്ട് ഖബർ എന്ന് പറയുന്നു, എന്തുകൊണ്ട് സുന്നത്ത് എന്ന് പറയുന്നു, എന്തുകൊണ്ട് ഹദീസ് എന്ന് പറയുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അഖ്ബാർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് നടത്തുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ള ഹദീസുകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതൊരാൾ തസ്ദീഖ് ചെയ്യുക, അതായത് തസ്ദീഖ്, അത് സത്യപ്പെടുത്തുക എന്നതും, വംതിസാലിൽ അഹ്കാം, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹുക്കുമുകൾ, അത് ഇംതിസാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ്, അമലാക്കുക തന്നെ, അത് നടപ്പിൽ വരുത്തുക. അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതും ഒരു തോലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, നിർബന്ധമാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹുക്കുമുകൾ അത് പ്രയോഗവൽക്കരിക്കുക, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള അഖ്ബാറുകളെ തസ്ദീഖ് ചെയ്യുക, സത്യപ്പെടുത്തുക. ഈ അദബുകളൊക്കെ പഠിക്കലതുകൊണ്ടാണ് നിർബന്ധമാണെന്ന് പറഞ്ഞത്. അദബാണ് ഇൽമിന്റെ മുമ്പേ അദബ് പഠിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം ഖുർആനിലേക്കും ഹദീസിലേക്കും പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം അദബ് പഠിക്കണം എന്ന് പറഞ്ഞത്. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അതാണ്. ഇദാ ജാഅൽ ഖബറു മിനല്ലാഹി വ റസൂലിഹി ഫസദ്ദിഖുഹു വഖുദുഹു ബിൽ ഖബൂലി വത്തസ്ലീമി. അല്ലാഹുവിൽ നിന്നോ അവന്റെ റസൂലിൽ നിന്നോ ഒരു ഖബർ വന്നാൽ, അതായത് വഹീ വന്നാൽ, ഖുർആനിലോ ഹദീസിലോ ഒരു കാര്യം വന്നാൽ അതെന്ത് ചെയ്യണം? വഖുദുഹു ബിൽ ഖബൂലി വത്തസ്ലീം, അത് സ്വീകരിക്കണം, അതിന് കീഴ്പ്പെടണം. മനസ്സാ വാചാ കർമ്മണ, അതിനെ കീഴ്പ്പെടുകയും അത് സ്വീകരിക്കുകയും ചെയ്യണം. വലാത്തപ്പുൽ, നീ ചോദിക്കരുത്. ലിമ, എന്തുകൊണ്ട്? വകൈഫ്, എങ്ങനെയാണത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകരുത്. മനസ്സിലാണ്ടോ? ഖുർആനിലും ഹദീസിലും ഒരു കാര്യം പറഞ്ഞാൽ നീ ചോദിക്കരുത്. എന്തുകൊണ്ടാ? അതെന്താ അങ്ങനെ? അതെന്തുകൊണ്ടാ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകരുത്. ഫൈന്നഹാദാ തുരീഖ തുരീഖത്തുൻ ഗൈറിൽ മുഅ്മിനീൻ ഫഖദ് ഖാല തആല. കാരണം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അത് വിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ മാർഗമല്ല. വമാ കാൻ ലിൽ മുഅ്മിനീൻ ഫഖദ് ഖാല അല്ലാഹു തആല. അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, വമാ കാൻ ലിൽ മുഅ്മിനീൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹു വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ പാടില്ല, അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അതിൽ തെരഞ്ഞെടുക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള അവകാശം ഒരു മുഅ്മിനോ മുഅ്മിനത്തിനോ ഇല്ല. പിന്നീട് വേറെ തീരുമാനം അവർക്കില്ല. അങ്ങനെ ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പാടുള്ളതല്ല. ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നത് അവൻ വ്യക്തമായ വഴികേടിലായി തീർന്നിരിക്കുന്നു എന്നുള്ള ആയത്ത് അദ്ദേഹം അതിന് തെളിവായിട്ട് ഉദ്ധരിച്ചു. മിനസേമിയ റഹ്മത്തുള്ളാഹി അതിന് തെളിവായിട്ട് കൊണ്ടുവന്നു. والصحابه كان النبي صلى الله عليه وسلم يحدثهم باشياء قد تكون غريبه وبعيده عن افهامهم. النبي صلى الله عليه وسلم സഹാബികളോട് ചില ഹദീസുകൾ ചില കാര്യങ്ങൾ അവരോട് പറയാറുണ്ടായിരുന്നു. ഹദീസുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും? ഗരീബ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപരിചിതമായ പരിചയമില്ലാത്ത ഹദീസുകളായിരിക്കും കാര്യങ്ങളായിരിക്കും. അതേപോലെ തന്നെ അവരുടെ ഫഹമിൽ നിന്ന് വബഈദ അൻ അഫ്ഹാമിഹിം, അവരുടെ ആ ബുദ്ധിയിൽ നിന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പിന്നെ വിദൂരത്തുള്ള അവരുടെ ഗ്രാഹ്യതയിൽ നിന്ന് വിദൂരത്തുള്ള കാര്യങ്ങളായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയാറുള്ളത്. വലാക്കിന്നഹും യതലഖൗന ദാലിക ബിൽ ഖബൂലി, അവരെന്ത് ചെയ്യും? അവരത് സ്വീകരിക്കും. ലാ യഖൂലൂന, അവർ ചോദിക്കാറുണ്ടായിരുന്നില്ല. ലിമ, എന്തുകൊണ്ടാണ്? വകൈഫ, എങ്ങനെയാണ് എന്നുള്ളത് സഹാബികൾ ചോദിക്കാറുണ്ടായിരുന്നില്ല. അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ലിമ വകൈഫ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സഹാബികളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ബിഖിലാഫിമാ അലൈഹിൽ മുതഅഖിറൂന മിൻ ഹാദിഹിൽ ഉമ്മ. എന്നാൽ മുതഅഖിരീങ്ങളായ ഈ ഉമ്മത്തിൽ കാലഘട്ടത്തിൽ വന്ന ചില ആളുകൾ, നജിദുൽ വാഹിദ മിൻഹും ഇദാ ഹുദ്ദിസ ബിഹദീസിൻ അനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാറ അഖ്ലുഹു ഫീഹി. എന്നാൽ ഇന്നത്തെ ഉമ്മത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഹദീസുകൾ ഇവരിൽപ്പെട്ട ചിലരോട് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ചില ഹദീസുകൾ ഇന്നത്തെ സമൂഹത്തിൽപ്പെട്ട ചിലരോട് പറഞ്ഞാൽ അവന്റെ ബുദ്ധി പരിഭ്രാന്തിയിൽ അകപ്പെട്ടു പോകുന്നു. അവന്റെ ബുദ്ധിക്ക് ഒരു അമ്പരപ്പുണ്ടായിത്തീരുന്നു. നജിദു ഹോയൂരിദു അലാ കലാമി റസൂലി അൽ ഇറാദാത് അല്ലതി തസ്തജിഫു മിൻഹാ. അവനെന്ത് ചെയ്യും? അവന്റെ ചില വ്യാഖ്യാനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് എതിരായിട്ട് അവന്റെ ചില വ്യാഖ്യാനങ്ങളും അവന്റെ ചില താല്പര്യങ്ങളും അവൻ കൊണ്ടുവരും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹദീസ് പറഞ്ഞാൽ, ഒരു വിഷയം പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്നത്തെ സമൂഹത്തിലെ ചില ആളുകൾ അതിനെതിരായിട്ട് ചില വ്യാഖ്യാനങ്ങൾ ചില ഉദ്ധരണികൾ കൊണ്ടുവരും. അന്നഹു യുരീദു അൽ ഇഅ്തിറാദ് ലാ അൽ ഇസ്തിർശാദ്. അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ചില ദുർന്യായങ്ങൾ അവൻ കൊണ്ടുവരും. അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സന്മാർഗം പ്രാപിക്കണമെന്നല്ല, ആ ഹദീസ് അനുസരിച്ചിട്ട് അമല് ചെയ്തിട്ട് സന്മാർഗം പ്രാപിക്കണം എന്നല്ല അവൻ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ? ആ ഹദീസിന് എതിരായി തീരണം, ആ ഹദീസിനെ അവഗണിക്കണം. അതിനുവേണ്ടിയിട്ട് അവന്റെ ചില ഉദ്ധരണികളും അവന്റെ ചില പിന്നെ വ്യാഖ്യാനങ്ങളും അവൻ അതിനെതിരായിട്ട് കൊണ്ടുവരും. അല്ലെ, ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ ഇതിന് സമീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാം. وَلِهَذَا يُحَالُ بَيْنَهُ وَبَيْنَ التَّوْفِيقِ. അതുകൊണ്ട് തന്നെ അവനും അള്ളാഹുവിന്റെ തൌഫീഖിന്റെയും ഇടയിൽ മറയിടപ്പെടും. ആ ഹദീസ് അനുസരിച്ച് അമല് ചെയ്യാനുള്ള ആ ഹദീസ് അനുസരിച്ച് അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിക്കാനുള്ള തൌഫീഖിനിടയിൽ എന്താവും? മറയിടപ്പെടും. ഹത്താ യറുദ്ദ ഹാദ അല്ലദീ ജാ അനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവൻ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഹദീസിനെ, ഈ ഖബറിനെ അവൻ തള്ളിക്കളയും. ലിയന്നഹു ലം യതലഖഹു ബിൽ ഖബൂലി വത്തസ്ലീം. കാരണം അവൻ ആ ഹദീസിന് കീഴ്പ്പെട്ടില്ല, അവൻ ആ ഹദീസ് സ്വീകരിച്ചതുമില്ല. അവൻ അങ്ങനെ അവൻ എന്ത് ചെയ്യും? അവന്റെ ചില ദുർനായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ഹദീസിനെ അവൻ തള്ളിക്കളയും. വാദുലിബി ലിദാലിക മസലൻ സബതാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, എൻസിലു റബ്ബുനാ ഇൽ സമാഇ ദുനിയ ഹീന യബ്ഖാ ഫുലുസുല്ലൈലിൽ അഖീർ ഫയഖൂലു മൻ യദഊനി ഫാസ്തജീബു ലഹു മൻ യസ്അലുനി ഫഅഅതിയഹു മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഹദീസ്, പരിചിതമായിട്ടുള്ള ഹദീസാണ്. രാത്രിയുടെ അന്ത്യാമത്തിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറയുന്ന ഹദീസ്, എന്നോട് ആരാണോ ദുആ ചെയ്യുന്നത് ഞാൻ അവന് ഉത്തരം കൊടുക്കും, ആരാണോ ചോദിക്കുന്നത് ഞാൻ അവന് നൽകും, ആരാണോ എന്നോട് പാപം പുറത്തുനിന്നതിന് വേണ്ടിയിട്ട് തേടുന്നത് അവന്റെ പാപം ഞാൻ പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന ഹദീസ്, ഈ ഹദീസ് ഉദാഹരണമാണ്. ഹാദൽ ഹദീസ് ഹദ്ദസ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഹദീസ് മശ്ഹൂറുൻ ബൽ മുതവാതിറുൻ. ഈ ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ്. മാത്രമല്ല ഇത് മഷൂറായ ഹദീസാണ്. മഷൂറാണെന്ന് മാത്രമല്ല ഇത് മുത്തവാത്തിറായി വന്നിട്ടുള്ള ഹദീസാണ്. വലം യർഫഅ അഹദും മിന സ്വഹാബ ഇശാനഹു, സ്വഹാബകളിൽപ്പെട്ട ആരും തന്നെ അവരുടെ നാവ് ഉയർത്തിയിട്ടില്ല. ലിയഖൂൽ യാ റസൂലല്ലാഹ കൈഫ അൻസിലു, റസൂലിനോട് ഇങ്ങനെ ചോദിക്കുന്നതിന് വേണ്ടി സ്വഹാബികളിൽപ്പെട്ട ഒരാളും അവരുടെ നാവ് ഉയർത്തിയിട്ടില്ല. ഈ ഒരു ഹദീസ് പറഞ്ഞല്ലോ, അള്ളാഹു അവസാന രാത്രിയുടെ അവസാന സമയത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറയുന്ന ഹദീസ് കേട്ടപ്പോ സഹാബികൾ ചോദിച്ചില്ല, അള്ളാഹുവിൻ റസൂലെ എങ്ങനെയാണ് അള്ളാഹു ഇറങ്ങി വരുന്നത്, കൈഫ് എങ്ങനെയാണത്, വഹൽ യഖലൂ മിൻഹുൽ അർശ് അംല, അള്ളാഹു ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ ആ സമയത്ത് അള്ളാഹുവിന്റെ അർശ് അത് കാലിയായിരിക്കുമോ അല്ലേ എന്ന് സഹാബികളിൽപ്പെട്ട ഒരാളും ചോദിച്ചില്ല. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ അപ്പൊ അർശ് കാലിയാണോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. വമാശ്വഹദാലിക, ഇതേപോലുള്ള ചോദ്യങ്ങൾ. ലാക്കിൻ നജിദു ബഅദ അന്നാസ് യതകല്ലമു ഫീ മിസ്ലി ഹാദാ വയഖൂലു, എന്നാൽ ജനങ്ങളിൽപ്പെട്ട ചിലരെ നമ്മൾ കാണുന്നു അവരിത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, വയഖൂലു അവർ ചോദിക്കുന്നു, കൈഫ യകൂനു അലൽ അർശി വഹുവ യൻസിലു ലസ്സമാഇ ദുനിയ, അള്ളാഹു അർശിലാണെന്ന് പറയുമ്പോൾ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എങ്ങനെയായിരിക്കും അർശിന്റെ സ്ഥിതി. വമാശ്വഹദാലിക്കമിയൽ ഈറാദാത്തില്ലത്തി യുരിദൂനഹ, ഇങ്ങനെ അതിന് എതിരായിക്കൊണ്ട് ചില ദുർന്യായങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ള ദുർന്യായങ്ങളുമായി വാദങ്ങൾ അവർ കൊണ്ടുവരുന്നു. വലവ് അന്നഹും തലഖൌ ഹാദൽ ഹദീസ ബിൽ ഖബൂലി, അവർ ഇത്തരത്തിൽ ഈ ഹദീസ് അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, വഖാലു ഇന്നല്ലാഹ അസ്സ വജല്ല മുസ്തവിൻ അല അർശിഹി വലുവ മിൻ ലവാസിമി ദാതിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അർശിൽ ഇസ്തിവാവ് ചെയ്തിരിക്കുന്നു എന്നും, ഉലുവ് എന്നുള്ളത് അവന്റെ ദാത്തിയായ അവന്റെ ദാത്തിൽ നിർബന്ധമായി അവന്റെ മിൻ ലവാസിമി ദാതിഹി അവന്റെ ദാത്തിയായ അനിവാര്യതയിൽ പെട്ടതാണ് എന്നുള്ളതും അവർ മനസ്സിലാക്കുകയും ആ ഹദീസ് അനുസരിച്ച് ആ ഹദീസ് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, വയൻസിലുക്കമായ ഷാവു അതേപോലെ തന്നെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ ഇറങ്ങി വരും എന്നതും അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ആ ഹദീസ് അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ആ ഹദീസിൽ പറഞ്ഞു ആ ഹദീസ് അതുപോലെ അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ലന്ദഫഅതനഹും ഹാദിഹി ശുബ്ഹ, ഈ ശുബ്ഹത്ത് അവരിൽ നിന്ന് നീങ്ങിപ്പോകുമായിരുന്നു. വലം യതഹയ്യറു ഫീമാ അഖ്ബറഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അറിയിച്ചു കൊടുത്ത ആ കാര്യത്തെ സംബന്ധിച്ച് അവരുടെ ബുദ്ധിക്ക് അമ്പരപ്പുണ്ടാകുമായിരുന്നില്ല, അവരുടെ ബുദ്ധിക്ക് പരിഭ്രമം ഉണ്ടാകുമായിരുന്നില്ല, അവരുടെ ആ ശുബ്ഹത്ത് നീങ്ങിപ്പോകുക തന്നെ ചെയ്യുമായിരുന്നു. ആ ഹദീസിൽ പറഞ്ഞത് അതേപോലെ തന്നെ വിശ്വസിക്കുക, അള്ളാഹ് ഇറങ്ങി വരുന്ന പറഞ്ഞാൽ അള്ളാഹ് ഇറങ്ങി വരുന്നുള്ളത് വിശ്വസിക്കുക, അത് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹ് ചെയ്യുന്നുള്ളത് വിശ്വസിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ശുബ്ഹത്തുകൾ അവരിൽ നിന്ന് നീങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ ഇന്നെന്ത് ചെയ്യണം? ആളുകൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇതൻ അങ്ങനെയാണെങ്കിൽ, അൽ വാജിബു അലൈന അൻ നതലഖ മാ അഖ്ബറല്ലാഹു ബിഹി വറസൂലുഹു മിൻ ഉമൂരിൽ ഗൈബി ബിൽ ഖബൂലി വത്തസ്ലീമി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അള്ളാഹു എന്താ അറിയിച്ചോ അവന്റെ റസൂൽ എന്താ അറിയിച്ചോ അത്തരത്തിലുള്ള ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ അത് സ്വീകരിക്കുക, അതിന് പൂർണമായും കീഴ്പ്പെടുക, ഖബൂലും തസ്ലീമും, അനസാവാചാക്രമണം അത് അംഗീകരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുക, അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. വല്ലാനു ആലിലഹ വിമായ പൂനഫി അദ്ഹാനിന മിനൽ മഹ്സൂസി വൽ മശാഹിദി, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയത്, നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഇത്തരത്തിലുള്ള ഹദീസുകളോട് എതിരാവരുത്. കാരണം നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും, നമ്മുടെ ചിന്തയിൽ വരുന്ന ചില കാര്യങ്ങളുണ്ടാകും. അത് വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഹദീസുകൾക്ക്, ഇൻഷല്ലാസ്വലം പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എതിരാവരുത്. കാരണം ഗൈബ് എന്നുള്ളത് ഇതിന്റെയൊക്കെ മുകളിലുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനുഷ്യന്റെ മനുഷ്യന് അവന്റെ ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന് മുകളിലുള്ള ഒരു കാര്യമാണ് എന്ത്, ഗൈബി ആയിട്ടുള്ള കാര്യങ്ങൾ. വല്ലംസിലത്തു അലാ ദാലിക കസീറ, അതിനുള്ള ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ലാ ഉഹിബ്ബു അൻ ഉതീല വിദിക്രിഹ, അത് പറഞ്ഞുകൊണ്ട് ഇത് ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നമാ മൗഖിഫുൽ മുഅ്മിനു മിൻ മിസ്ലി ഹാദിഹിൽ അഹാദീസി ഹുവൽ ഖബൂലു വത്തസ്ലീം, ഇത്തരത്തിലുള്ള ഹദീസുകൾ അത് സ്വീകരിക്കേണ്ട നിലപാടുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ നിലപാടെന്താണ്? അത് അത്തരത്തിലുള്ള ഹദീസുകൾ സ്വീകരിക്കുകയും അതിന് പൂർണ്ണമായും കീഴ്പ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. ബി അൻ യഖൂല, അവൻ പറയണം സദഖല്ലാഹു വറസൂലുഹു, ഇത്തരത്തിലുള്ള ഏത് കാര്യമാകട്ടെ അല്ലാഹ് പറഞ്ഞിരിക്കുന്നു റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സദഖല്ലാഹു വറസൂലുഹു, അല്ലാഹ് പറഞ്ഞു റസൂലു സത്യം പറഞ്ഞിരിക്കുന്നു. കമ അഖ്ബറല്ലാഹു അൻ ദാലിക ഫീ ഖൗലിഹി, അല്ലാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞെന്നല്ലോ. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി എന്ന സൂറത്തുൽ ബഖറയിലെ 285-ാമത്തെ ആയത്ത് അദ്ദേഹം എടുത്തു ഉദ്ധരിക്കുകയാണ്. ഇതായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ നിലപാട്. റസൂൽ അള്ളാഹുവിൽ എന്നുള്ളതിൽ വിശ്വസിച്ചിരിക്കുന്നു, തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്താണ് അതിൽ വിശ്വസിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. അപ്പോ അതെങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകരുത്. ഫലഖൈദത്ത് യജിബ് അൻ തകൂന മബ്നിയ അലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി, അഖീദ എന്നുള്ളത് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടതായിരിക്കണം. വന്യാലം അൽ ഇൻസാനു അന്നഹു ലാ മജാലില്ല ഖലിഫിഹ, ഒരു മനുഷ്യൻ അറിയണം ബുദ്ധിക്ക് അതിൽ യാതൊരു വിധ സ്ഥാനവുമില്ല. ലാഖുലു ലാ മദ്ഖലില്ല ഖലിഫിഹ, ബുദ്ധിക്ക് യാതൊരു തരത്തിലുള്ള പ്രവേശനവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. വൈന്നമാ ഖുലു, ഞാൻ പറയുന്നത് എന്താണ്, ലാ മജാലില്ല ഖലിഫിഹ, അതിൽ ബുദ്ധിക്ക് സ്ഥാനമല്ല ഇത്തരത്തിലുള്ള പ്രമാണങ്ങൾ വന്നു കഴിഞ്ഞാൽ. ഇല്ലാ അന്നമാ ജാഅത ബിഹി മിൻ സൂസിബി കമാലില്ലാഹി ഷാഹദത ബിഹി അൽ ഖുൽ, എന്നാൽ നുസൂസുകളിൽ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ കമാലിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള നസ്സുകൾ അതെന്താണ്, ബുദ്ധിക്ക് ഗ്രാഹ്യമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അള്ളാഹുവിന്റെ കമാല്, അള്ളാഹുവിന്റെ പൂർണ്ണതയെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള നസ്സുകൾ അത് ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വൈൻകാന ലഖലു ലാ യുദ്രിക്കു തഫാസിൽ മാ യജിബു ലില്ലാഹി മിൻ കമാലിൻ, എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കമാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങൾ ഉണ്ടല്ലോ, ആ മുഴുവൻ വിശദീകരണങ്ങളും ഒരു പക്ഷേ എന്താണ് ബുദ്ധിക്ക് മനസ്സിലാക്കിക്കൊള്ളാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ലാക്കിന്നഹു യുദ്രിക്കു, എന്നാൽ അവൻ അറിയുന്നു, അവൻ മനസ്സിലാക്കുന്നു. അന്നല്ലാഹു ഖദ് സബത ലഹു കുല്ലു സിഫാ സിഫത്തുൽ കമാലി ലാ ബുദ്ദ അൻ യഅമല ബിഹാദൽ ഇൽമി അല്ലദി മന്നല്ലാഹു ബിഹി അലൈഹി മിൻ നാഹിയത്തിൽ അഖീദ, അള്ളാഹു അവൻ എന്ത് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു, കമാലിന്റെ എല്ലാ സിഫത്തുകളും സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവൻ മനസ്സിലാക്കുന്നു. അതവൻ മനസ്സിലാക്കിയ പിന്നെ അവൻ എന്ത് ചെയ്യണം, പിന്നെ ഈ അഖീദ അവൻ മനസ്സിലാക്കിയാൽ ആ അഖീദ കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അപ്പോ മൊത്തത്തിൽ എന്താണ്, മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഖുർആനിലും ഹദീസിലും വന്നിട്ടില്ല. എന്നാൽ അതിന് ചില വിശദീകരണങ്ങൾ ഉണ്ടാവും, ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് എല്ലാവരുടെയും ബുദ്ധി ഒരേപോലെ ആവില്ല. ആ അതിന്റെ വിശദീകരണങ്ങൾ ചിലപ്പോൾ ബുദ്ധിക്ക് മനസ്സിലാക്കിക്കൊള്ളാൻ സാധിച്ചോളണമെന്നില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് എന്താണ്, അള്ളാഹുവിന്റെ സിഫത്തുകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അവൻ അറിഞ്ഞ കാര്യങ്ങൾ, ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അതേപോലെ അമൽ ചെയ്യുക എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള ചോദ്യം ഉണ്ടാകരുത്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് ഹദീസുകൾ, സിഹറിന്റെ ഹദീസ്, കണ്ണേറിന്റെ ഹദീസ്, ഒരീച്ച കുടിക്കുന്ന പാനീയത്തിൽ വീണാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഹദീസ്, ജിന്നുകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള വിഷയത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ഹദീസുകൾ, ഇത്തരത്തിലുള്ള ഹദീസുകൾ, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ, ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ ചെയ്യുന്നത് എന്താണ്, എന്താ അങ്ങനെ, അത് സയൻസിനെതിരല്ലേ, അത് അവര് പറഞ്ഞതിനെതിരല്ലേ, അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ. ഏത് ഹദീസ് പറഞ്ഞാലും അതെന്റെ ബുദ്ധിക്ക് യോജിക്കൂല, അത് ശാസ്ത്രം പറഞ്ഞതിനെതിരാണ്, അല്ലെങ്കിൽ അവരത് കണ്ടുപിടിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടെന്താണ് ഇബ്നു സയ്യിം പറഞ്ഞതുപോലെ അത് തള്ളിക്കളയാണ്. അപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട അഞ്ചാമത്തെ ഗുണം എന്താണ്, ക്വാളിറ്റി എന്താണ്, അഞ്ചാമത്തെ അദബെന്താണ്, ഖുർആനിലെ ഹദീസിലും വന്നതിനനുസരിച്ചിട്ട് അമൽ ചെയ്യുക എന്നുള്ളതാ. ആ വന്ന കാര്യത്തിൽ, നെസ് വന്ന കാര്യത്തിൽ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യമല്ല, അത് അഖീദയാണെങ്കിലും അല്ലെങ്കിലും അതെങ്ങനെ, എന്ത്, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ ആയില്ല, അവിടെ ഒരു ചോദ്യം ഇല്ല. അത് പഠിച്ചിരിക്കേണ്ട അദബാണ്. അതുകൊണ്ടാണ് എൽമിന്റെ മുമ്പ് അദബ് പഠിക്കണം എന്ന് പറഞ്ഞത്. കദാലിക മിൻ നാഹിയത്തിൽ ഇബാദ, പിന്നെ സെമി തുടരാണ്. ഇപ്രകാരം തന്നെയാണ് ഇബാദത്തിന്റെ കാര്യവും. അത്തഅബ്ദു ലില്ലാഹി അസ്വജല്ല വകമാ യഅലമു കസീറു മിന്നാ അന്നൽ ഇബാദത മബ്നിയതുൻ അല അംറൈനി അംറൈനി അസാസൈനി. ഇതേപോലെ തന്നെയാണ് ഇബാദത്ത് ചെയ്യുന്ന വിഷയവും ഇങ്ങനെ തന്നെയാണ്. നമ്മളിൽ അധിക പേർക്കും അറിയാം എന്ത് ഇബാദത്ത് എന്നുള്ളത് അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അഹദുഹുമാ ലിഖലാസു ലില്ലാഹി അസ്വജല്ല. അതിലൊന്നാമത്തത് എന്താണ്? ഇബാദത്തുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് രണ്ട് അസലുകളിൽ. അതിലൊന്നാമത്തത് രണ്ട് കാര്യങ്ങളിൽ. അതിലൊന്നാമത്തത് എന്താണ്? ഇഖ്ലാസ് ആണ്. ആ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. വസാനി രണ്ടാമത്തത് അൽ മുതാബഅത്തു ലി റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. ഫയബിനിയൽ ഇൻസാനി ഇബാദത്തു വലാ മാ ജാഅ അനില്ലാഹി വറസൂലിഹി. ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും വന്നതിന്റെ തെളിവ് വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ലാ യബ്തദി ഫീ ദീനില്ലാഹി മാ ലൈസ മിൻഹു. അതുകൊണ്ട് ദീനിൽ ഇല്ലാത്തതൊന്നും പുതിയതായിട്ട് അവൻ കണ്ടുപിടിക്കരുത്. ലാ ഫീ അസ്ലിൽ ഇബാദ, അതേപോലെ തന്നെ ഇബാദത്തിന്റെ അസ്ലിൽ ഇല്ലാത്തതും. ലാ ഫീ വസ്ഫിഹ, അതിന്റെ വസ്ഫിലില്ലാത്തതോ ആയ ഒരു കാര്യവും അവൻ ചെയ്യരുത്. വലിഹാദാന കൂൽ, ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലാ ബുദ്ധ ഫിൽ ഇബാദത്തി അൻ തകൂന താബിതത്തുൻ ബിശ്ശറഇ ഫീ ഹയ്യതിഹ വഫീ മക്കാനിഹ വഫീ സമാനിഹ വഫീ സബബിഹ. ഒരു ഇബാദത്ത് എന്തായിരിക്കണം? ഷറ കൊണ്ട് സ്ഥിരപ്പെട്ടതായിരിക്കണം. അതിന്റെ ഹയ്യത്തിൽ, അതിന്റെ മക്കാനിൽ, അതിന്റെ സമാനിൽ, അതിന്റെ സബബിൽ, അത് ഷറ കൊണ്ട് സ്ഥിരപ്പെടണം. അപ്പൊ അസലിൽ ഉണ്ടായാലും മാത്രം പോരാ. ചില ആൾക്കാർ ചോദിക്കുമല്ലോ, ദിക്കർ എന്നുള്ളത് അസല് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അപ്പൊ നിസ്കാരത്തിന് ശേഷം ഒരു കൂട്ട ദുആ. സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അസല് സ്ഥിരപ്പെട്ടതാണ്, പക്ഷെ അതിന് പ്രത്യേകമായ രൂപം പറ്റൂല. അതാണ് ഇബ്നു സൈയിം പറഞ്ഞത്. ഷറഅ കൊണ്ട് സാബിത്തായിരിക്കണം അത്. എങ്ങനെ? ഹയ്യത്ത്, രൂപത്തിൽ. മക്കാന്, സ്ഥലം, കാലം. സമാന്, മക്കാന്, സ്ഥലം. സമാന്, കാലം, ടൈം. സബബ്, കാരണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഷറഅ കൊണ്ട് സ്ഥിരപ്പെടണം. ഉദയത്തർക്ക, കോഴിനെ പിടിച്ചിട്ട് ഉദയത്തർക്ക പറ്റുമോ? ഉദയത്തർക്ക എന്നുള്ളത് അസലിൽ സ്ഥിരപ്പെട്ടതാണ്. കോഴിനെ ഉദയത്തർക്ക, അപ്പൊ ഇത് അതിന്റെ ജമാൻ, അതിന്റെ ഹയ്യത്ത്, മക്കാൻ, സബബ്. ലാബുദ്ദാൻ തക്കൂന സാബിതത്തുൻ ബിശ്ശറഇ ഫീ ഹാദിഹിൽ ഉമൂരി കുല്ലിഹ. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ എന്തായിരിക്കണം? ഷറഅ കൊണ്ട് സ്ഥിരപ്പെട്ടതായിരിക്കണം. ഫലവ അന്നഹദൻ അസ്മത ശൈഇ മിനൽ അസ്ബാബി ലിഇബാദത്തിൻ തഅബ്ബദ അല്ലാഹ ബിഹാ ദൂന ദലീലിൻ റദദ്ന അലൈഹി ദാലിക. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സബബ് അയാളുണ്ടാക്കി, എന്നിട്ട് അതുകൊണ്ട് തെളിവില്ലാതെ ഇബാദത്ത് ചെയ്താൽ എന്താണ്? അത് അവനിലേക്ക് തന്നെ നമ്മൾ മടക്കും. വക്കുല്ല, നമ്മൾ പറയും ഇന്ന ഹാദാ ഗൈറു മക്ബൂൽ, ഇത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് നമ്മൾ അവനോട് പറയും. ലിഅന്നഹു ലാ ബുദ്ദ അൻ യസ്ബുത ബി അന്ന ഹാദാ സബബുൻ ലിതിൽക ഇബാദത്തി. കാരണം എന്താണ്? ഇത് അതിന്റെ ആ ഇബാദത്തിന്റെ സബബാണ് എന്നുള്ളത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടണം. ഫഇല്ല ഫലൈസ ബി മക്ബൂലി മിൻഹു, ഇല്ലെങ്കിൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വലവ അന്നഹദൻ ഷറഅ ശൈഅ മിനൽ ഇബാദത്തി, ആരെങ്കിലും ഇബാദത്തുകളിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അയാള് പിന്നെ നിയമമാക്കിയാൽ, ലം യഅതി ബിഹി ശറ, അത് ശറഅ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം, ഔ അത ബിശൈഇൻ വറദ ബിഹി ശറഅ ലാകിന ലാ ഹയ്യത്തിൻ ഇബ്തദഹ, അതല്ലെങ്കിൽ ശറഅയിൽ ഒരു കാര്യം വന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഹയ്യത്ത്, അതിന്റെ രൂപം അവൻ പുതിയതായിട്ടുണ്ടാക്കിയ ഒരു കാര്യം ചെയ്താൽ, ഔ ഫി സമാനിൻ ഇബ്തദഹു, അതല്ലെങ്കിൽ ഒരു കാലം, ഒരു സമയം, ആ സമയത്ത് ഒരു പുതിയ കാര്യം അവൻ ചെയ്തു, ശറഅ അത് പറഞ്ഞിട്ടില്ല എങ്കിൽ, കുല്ല നമ്മൾ അവനോട് പറയും, കുല്ല നമ്മൾ പറയും ഇന്നഹ മർദുദത്തുൻ അലൈക, അത് അവനിലേക്ക് തന്നെ തള്ളും നമ്മൾ. ലിഅന്നഹു ലാ ബുദ്ദ അൻ തകൂന ഇബാദ മബ്നിയതുൻ അലാ മാ ജാഅ ബിഹി ശറഉ, കാരണം ഇബാദത്ത് എന്തായി തീരണം? ഷറഇന്റെ അടിസ്ഥാനത്തിൽ, ഷറഇന്റെ മേൽ പടുത്തു സ്ഥാപിക്കപ്പെട്ടതായിരിക്കണം. ലിഅന്ന ഹാദാ ഹുവ മുക്തദാ മാ അല്ലമകല്ലാഹു തആല മിനൽ ഇൽമി അല്ലാ തഅബ്ബദ ലില്ലാഹി തആല ഇല്ലാ ബിമാ ശറഅ. ഇതാണ് എന്ത് അല്ലാ നിനക്ക് പഠിപ്പിച്ച ആ ഇൽമിൽ എന്റെ താല്പര്യതാണ് എന്ത്? പിന്നെ ഷറഅ അല്ലാ ഷറാക്കിയത് കൊണ്ടല്ലാതെ, അവന്റെ റസൂൽ ഷറാക്കിയത് കൊണ്ടല്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇൽമിന്റെ ദാട്ടത്തിൽപ്പെട്ടതാകുന്നു. അപ്പൊ അള്ളാ ഷറാക്കിയത് കൊണ്ട്, റസൂൽ ഷറാക്കിയത് കൊണ്ട് എന്തായി തീരുള്ളത്? ഇബാദത്തായി തീരുള്ളൂ. അപ്പൊ അസലിൽ സ്ഥിരപ്പെട്ടാൽ പോരാ. ആ ഹയ്യത്ത്, അതിന്റെ സബബ്, സമാന്, മക്കാൻ, ഇതിലൊക്കെ ഒരു കാര്യം സ്ഥിരപ്പെട്ടെങ്കിൽ മാത്രമേ അതെന്തായി തീരുകയുള്ളൂ? അത് ഇബാദത്തായി തീരുകയുള്ളൂ. വാങ്ങുകൊടുക്കുക എന്നുള്ളത് ഷറഅയിൽ സ്ഥിരപ്പെട്ടതാണ്. നമ്മൾ ഐതിസ്കാരത്തിന്റെ മുന്നിൽ വാങ്ങുകൊടുക്കുക, വരുന്നസ്കാരത്തിന്റെ മുന്നിൽ വാങ്ങുകൊടുക്കുക, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉലമാക്കൾ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അസൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നർത്ഥം. ഒലിഹാദ കാലിൽ ഉലമാവു, ഇതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ഇന്നൽ അസ്ലഫിൽ ഇബാദാത്തി അൽ ഹദർ. ഇബാദാത്തുകളുടെ അസൽ എന്താണ്? ഹദറാണ്. മൻ ഹദർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനപരമായിട്ട് ഒന്നും പാടില്ല, തടയപ്പെട്ടതാണ്. ഹത്തായക്കൂമ ദലീലുൻ അൽ മശ്റൂഇയത്തി, അത് ഷറഅ ആണ് എന്നുള്ളത് തെളിയിക്കുന്ന അതിന്റെ തെളിവ് വേണം. അത് ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നുള്ളതിന്റെ തെളിവില്ലാതെ ഇബാദത്തുകളുടെ അസൽ എന്തോ വെച്ചാൽ അടിസ്ഥാനപരമായി ഒന്നും പാടില്ല എന്നുള്ളതാണ്. ഒന്നും നമ്മൾ പുതിയതായിട്ട് ചെയ്യാനുണ്ടാക്കാനോ പാടില്ല. വസ്തദല്ലു അലാ ദാലിക ബി ഖൗലിഹി തആല, അതിന് തെളിവായിട്ട് കൊണ്ടുവരാറുള്ളത് സൂറത്ത് ശൂറയിൽ 21-ാമത്തെ ആയത്ത്, അംലഹും ഷുറകാഉ ഷറഉ ലഹും മിനദ്ദീനി മാ ലം യഅദൻ ബിഹില്ലാ എന്നുള്ള ആയത്ത്. അതല്ല അല്ലാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യം, മതമായി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളികളും അവർക്കുണ്ടോ എന്ന സൂറത്ത് ഷൂറയിലെ ആയത്ത് അദ്ദേഹം അതിന് തെളിവായിട്ട് കൊണ്ടുവന്നു 21-ാമത്തെ ആയത്ത്. وبقول النبي صلى الله عليه وسلم فيما ثبتناه في الصحيح من حديث عائشة على ولت عائشة رضي الله تعالى عنها ان صحيح هي رسول الله صلى الله عليه وسلم بذكرتുള്ള حديث من عمل عملا ليس عليه امرنا فهو رد. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു അമല ആരെങ്കിലും ചെയ്താൽ അത് തള്ളേണ്ടതാണെന്ന് പറയുന്ന ഹദീസ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. ഹത്താലവ് കുന്ത മുഖ്ലിസൻ വതുരീദുൽ വുസൂൽ ഇലല്ലാഹ് വതുരീദുൽ വുസൂൽ ഇലാ കറാമത്തിഹി വലാകിന്നഹു അലാ ഗൈരിൽ വജ്ഹിൽ മശ്റൂഇ ഫഇന്ന ദാലിക മർദൂദുൻ അലൈക. നീ മുഖ്ലിസാണ്, നീ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാഹുവിന്റെ കറാമത്താണ് നീ ആഗ്രഹിക്കുന്നത്, പക്ഷേ നീ ഷറഅ നിശ്ചയിച്ചിട്ടില്ലാത്ത രൂപത്തിലൂടെയാണ് നീ ആ ഇബാദത്ത് ചെയ്തതെങ്കിൽ അത് നിന്നിലേക്ക് തന്നെ തള്ളും. വലവ് അന്നക അറത്തൽ വുസൂൽ ഇലല്ലാഹി മിൻ തരീഖ് ിൽഹി, കാരണം അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അല്ല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അല്ല നിശ്ചയിക്കാത്തൊരു മാർഗം നീ അതിനുവേണ്ടി അല്ലാഹുവിലേക്ക് വേണ്ടി എത്തിച്ചേരാൻ വേണ്ടി നീ അതുണ്ടാക്കിയാൽ അതിനിലേക്ക് തന്നെ തള്ളുകയാണ് ചെയ്യേണ്ടത്. ഇതൻ അങ്ങനെ വരുമ്പോൾ ഫവാജിബുൻ ത്വാലിബുൽ ഇൽമി, ഒരു ത്വാലിബുൽ ഇൽമിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, അന്യക്കുന മുതഅബ്ബിദൻ ലില്ലാഹി തആല ബിമാ അലിമഹു മിന ശറഈ, അവൻ ശറഈൽ നിന്ന് എന്താണോ പഠിച്ചു മനസ്സിലാക്കിയത് അതനുസരിച്ചിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനായിരിക്കണം എന്നുള്ളത് ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ലാ യസീദു വലാ യൻകുസ്, ആ ശറഈ പഠിപ്പിക്കപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും കൂട്ടാനോ കുറക്കാനോ പാടില്ല. ലാ യഖൂൽ, അവൻ പറയരുത് ഇന്ന ഹാദൽ അംറ അല്ലദീ യുരീദു അൻ തഅബ്ബദ ലില്ലാഹി ബിഹി അംറുൻ തസ്കുനു ഇലൈഹി, ഞാൻ ഈ ഇബാദത്ത് ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് നല്ലതായി തോന്നുന്നു, വൈത്തമൈനു ഇലൈഹി ഖൽബി വയൻ ഷർഹുബി സുദരി, അത് എനിക്ക് ഒരു ഒരു ശാന്തിയും സമാധാനവും ഈ കാര്യത്തിലൂടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇബാദത്ത് ചെയ്യരുത്. ലായക്കൂലു ഹാക്കത, ഇപ്രകാരം അവൻ പറയരുത്. ഹത്താലു ഹസല ഹാദ فليزنها بميزان الشرع فإن شهد الكتاب والسنة لها بالقبول فعلى العين والرأس. അവൻ എന്ത് ചെയ്യണം? അവനെ ചെയ്യാൻ പോകുന്ന കാര്യം ഷറഇന്റെ മീസാനിലിട്ട് തൂക്കി നോക്കണം. ഖുർആനും സുന്നത്തിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് സ്വീകരിക്കാം, മനസ്സാവാചാക്രമണ അവനത് സ്വീകരിക്കുകയും അവനത് അമൽ ചെയ്യുകയും ചെയ്യാം. അതല്ലാതെ എന്റെ മനസ്സിനത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്, എനിക്കത് തൃപ്തിയായിട്ട് തോന്നുന്നുണ്ട്, ആ കാര്യം ചെയ്യുമ്പോൾ എന്റെ മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇബാദത്ത് അവൻ ചെയ്യരുതെന്നർത്ഥം. وإلا فإنه قد يزين له سوء عمله فاطر لا تمتعت فمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء എന്ന ആയത്ത്. എന്നാൽ തന്റെ ദുഷ്പ്രവൃത്തികൾ അലങ്കൃതമായി കാണിക്കപ്പെടുകയും അങ്ങനെ അത് നല്ലതായി കാണുകയും ചെയ്തവന്റെ കാര്യമോ എന്ന് ചോദിക്കുന്ന ഫാത്തിർ ആയത്ത് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുകയാണ്. അപ്പൊ അവന് നല്ലതായിട്ട് തോന്നിയോണ്ട് കാര്യമല്ല. كذلك لا بد ان يكون عاملا بعلمه في الاخلاق والمعامله. ഇപ്രകാരം തന്നെ അവൻ എന്താണ് അമൽ ചെയ്യുന്നവനായിരിക്കണം അവന്റെ അഖലാഖുകളിലും മുആമലാത്തുകളിലും. അപ്പൊ അഖീദാപരമായ കാര്യങ്ങളിൽ അമൽ ചെയ്യണം, ഇബാദത്തുകളിൽ അമൽ, അവൻ പഠിച്ചു മനസ്സിലാക്കി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അമൽ ചെയ്യണം, അത് മാത്രം മതിയോ? അഖലാഖുകളിലും വേണം, മുആമലത്ത് ഇടപാടുകൾ പെരുമാറ്റങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് വേണം? അവൻ അതുകൊണ്ട് അമൽ ചെയ്യുന്നവനായി തീരണം. വലഇൽമു ശറഈയദോ ഇലാ കുല്ലി ഖുലുഖിൻ ഫാദിലിൻ മിനസ്സിദ്ഖ് വൽ വഫാ വ മഹബ്ബത്തിൽ ഖൈറിൽ മുഅ്മിനീൻ. കാരണം എന്താണ്? ഈ ഷറഈ ആയിട്ടുള്ള ഇൽമ് നമ്മൾ ദീന് പഠിക്കുന്നത് കൊണ്ട് അത് എവിടേക്കാണ് ഒരാളെ കൊണ്ടെത്തിക്കുന്നത്? ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളിലേക്ക്, സത്യസന്ധത, കരാർ പൂർത്തീകരണം, സത്യവിശ്വാസികളോടുള്ള സ്നേഹം, അത് ഇഷ്ടപ്പെടുക, ഇത്തരത്തിലുള്ള ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ അതൊക്കെ ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഹത്താ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി എന്നുള്ള ഹദീസ് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചു. തന്റെ സഹോദരനെ എന്തുണ്ടാകണമെന്ന് അവൻ ഇഷ്ടപ്പെടുന്നത് എന്താണോ, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് തന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരും സത്യവിശ്വാസികളാവുകയില്ല എന്ന് പറയുന്ന ഹദീസ്. വഖാല അലൈഹി സ്വലാത്തു വസലാം മൻ അഹബ്ബാ യുസഹ്സഹാ അനിന്നാരി വയദ്ഖല അൽജന്ന ഫൽതഅതിഹി മനിയതുഹു വയുമിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ വലയതിൽ അന്നാസി മാ യുഹിബ്ബു അനി ഉതൈലൈഹി. മുസ്ലിമിന്റെ റിപ്പോർട്ട്. അതൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുള്ള ഹദീസാണ്. അതിന്റെ അവസാന ഭാഗമാണ് നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെടുന്നത്. വലിയ എത്തി ഇലന്നാസി മാ യുഹിബ്ബു അൻ യുതായിലൈഹി, തന്നോട് ജനങ്ങൾ ഏത് രൂപത്തിൽ സമീപിക്കണമെന്ന് അവൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അതേപോലെ അവൻ ജനങ്ങളോട് സമീപിക്കട്ടെ, ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അപ്പൊ തന്നോട് എങ്ങനെ പെരുമാറണം, തന്നോട് ആളുകൾ എങ്ങനെ സംസാരിക്കണം, തന്നോട് ആളുകൾ എന്തൊരു നിലപാട് സ്വീകരിക്കണം, അത് ഏത് രൂപത്തിലാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതേപോലെ അവൻ മറ്റുള്ളവരുടെ സമീപിക്കട്ടെ എന്ന് പറയുന്ന ഒരുപാട് ഷറകൾ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് അത്. ഹദീസ് അദ്ദേഹം എടുത്തു തിരിച്ചു. വകസീർ മിനന്നാസ് ഇൻദഹും ഗൈറ വഹുബ്ബുൽ ഖൈരി. ഒരുപാട് ആളുകൾ, ജനങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ, അവർക്ക് ആവേശമുണ്ട്, അതേപോലെ തന്നെ ഖൈറിനോട് സ്നേഹമുണ്ട്. വലാക്കില്ലാ യസ്അവുന്നാസ് ബി അഖ്ലാഖിഹിം, പക്ഷെ അവരുടെ ഹുലുക്ക് കൊണ്ട് അവര് വേണ്ട രൂപത്തിൽ അവര് ജനങ്ങളോട് പെരുമാറുന്നില്ല. അവർക്ക് ഖൈറിനോട് താല്പര്യമുണ്ട്, നല്ല ആവേശമുണ്ട് ഖൈറിനോട്. നജിദുഹു ഇൻദഹു ഷിദ്ദ വഉൻഫ്, അവരുടെ അടുത്ത് നമ്മൾ കാണുന്നത് എന്താണ്? കാഠിന്യവും പാരുഷവുമാണ്. ഒരു സൈസ് പരിശതയുള്ള സ്വഭാവം, അതാണ് നമ്മൾ അവരിൽ നിന്നും കാണുന്നത്. ഹത്താഫി മഖാമി ദഅവതി ഇലല്ലാഹി അസ്സ വജല്ല, ദഅവത്തിന്റെ മാർഗത്തിൽ പോലും ഇത്തരത്തിലുള്ള പരുക്കൻ സ്വഭാവമാണ് അവർക്കുള്ളത്. നജിദുഹു യസ്തഅമിലുൽ ഉൻഫ് വശിദ്ദ വഹാദാ ഖിലാഫുൽ അഖ്ലാഖി അല്ലതി അമറ ബിഹാ അല്ലാഹു അസ്സ വജല്ല. ഈ ദഅവത്തിന്റെ മാർഗത്തിൽ പോലും ഇത്തരത്തിലുള്ള പരിശുദ്ധയും കഠിന സ്വഭാവം കാണിക്കുന്ന ആളുകൾ, അതെന്താണ്? അള്ളാഹ് പഠിപ്പിച്ചിട്ടുള്ള ആ കുലുക്കുകൾക്ക്, ആ സ്വഭാവ സവിശേഷതകൾക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഇത്തരത്തിലുള്ള ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് ശരിയല്ല. അഖീദ ശരിയാണ്, ഇബാദത്ത് ശരിയാണ്, സ്വഭാവം ശരിയാണ്. ചില ആൾക്കാരെ സ്വഭാവം വളരെ മോശമായിരിക്കും, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് വായലം ഞാറിയണം. സൽസ്വഭാവം എന്നുള്ളത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്ത ആളുകൾ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്ത് സ്ഥാനം കിട്ടുന്ന ആളുകൾ ആരാണ്? അഹാസിനുഹും അഖ്ലാഖ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമകളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്ത് സ്ഥാനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്ത ആൾക്കാർ ജനങ്ങളുടെ കൂട്ടത്തിൽ, അത് നല്ല സൽസ്വഭാവികളായിരിക്കും. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്‌ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുഹും അഖ്ലാഖ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്ത സ്ഥാനം കിട്ടുന്നത്, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരിക്കും, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കും. വഅബ്ഗളക്കും ഇലയ്യ വഅബ്അദകും മിന്നി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അകന്നവർ, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവർ, അസ്സറസാറൂൻ, റസാർ എന്ന് പറഞ്ഞാൽ കസറത്തുൽ കലാമ, വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വൽ മുത്തഷദ്ദിഖൂൻ വൽ മുത്തഫഹിഖൂൻ, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അത് ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒക്കെ സംസാരത്തെക്കുറിച്ചാണ് പറയുന്നത്, ആ സംസാരത്തിന്റെ ചില സിഫത്തുകൾ പറയണം. ഇങ്ങനെ വാതോരാതെ, ഇങ്ങനെ തുരുതുര അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, കാല അവർ ചോദിച്ചു, യാ റസൂൽ അല്ലാഹു റസൂലെ, കദാലിം സർസാറൂൻ ഫബൽ മുത്തഫഹിഖൂൻ, സർസാറൂൻ ആരാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, ആരാണ് മുത്തഫഹിഖൂൻ, അവരാരാണ്? കാല റസൂൽ വസ്ലം പറഞ്ഞാൽ മുത്തക്കബ്ബിറൂൻ, അവർ അഹങ്കാരികളാണ്. അപ്പൊ ആ ഹദീസ് അദ്ദേഹത്തിന് തെളിവായിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ രൂപത്തിൽ എന്താണ്, ഇത്തരത്തിലുള്ള ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളും ആർക്കുണ്ടായിരിക്കണം? ഒരു തോലിവലിമിന് ഉണ്ടായിരിക്കണം. ഇതാണ് അഞ്ചാമത്തത് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ പറഞ്ഞത് എന്താണ്? ഖുറാനിലെ ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങൾ സമീനാവാത്തവന, അത് ഹദീസിൽ കൊണ്ട് സ്ഥിരപ്പെട്ടു, പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടു, അത് നമ്മൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു അല്ലെ? ആമന്ന സല്ലമന, പിന്നെ അവിടെ വേറെ ചോദ്യമല്ല അല്ലെ? ചില ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ചോദിക്കൽ, ആ ഹദീസ് ഞാൻ ഇതുവരെ കേട്ടില്ല എന്നൊക്കെയാണ് ചില ആൾക്കാർ ഹദീസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ. ഞാൻ ആ ഹദീസ് ഇതുവരെ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യണം? അള്ളാഹു റസൂൽ പറഞ്ഞതിന് ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ പറയണത് ഞാൻ ഹദീസ് കേട്ടില്ല എന്നുകൊണ്ട് ഞാനത് അംഗീകരിക്കൂല, അതല്ലെങ്കിൽ അത് എന്റെ നേതാവ് പറഞ്ഞതിന് ഹദീസ് എതിരാണ്, അതല്ലെങ്കിൽ എന്റെ ബുദ്ധിക്ക് അത് ഹജിക്കൂല, ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഹദീസുകളെ ആയത്തുകളെ തള്ളിക്കളയ, അതിനെ ദുർവ്യാഖ്യാനിക്ക, അതൊന്നും എന്താ വിശ്വസിക്ക് പാടുള്ളതല്ല. അതോടൊപ്പം ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാകണം. ഖുർആനും സുന്നത്തിലെ കാര്യം സ്ഥിരപ്പെടുമാണ് വിഭാഗത്തിന്റെ കാര്യം. അങ്ങനെ പിന്നെ അതെന്തിനാണ്? ഈ പഠിച്ച ഇൽമ അവന്റെ സ്വഭാവത്ത് കൂടി വരണം. ഞാനൊരു ബുക്കായിട്ട് നടന്നാ പോരാ, അത് അവന്റെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കണം. അവന്റെ ആളുകളോടുള്ള പെരുമാറ്റത്തിൽ, ഇടപെടലില്, ആ നല്ല സ്വഭാവ ഗുണങ്ങളിൽ അവരിൽ ഉണ്ടായിരിക്കുകയും വേണം. ഇതാണ് അഞ്ചാമത്തെ. അത് ആറ് അല്ലാമ്രു സാദിസ് കുറച്ചോളൂ. അദ്ദേഹത്തു ഇലല്ലാ, ആറാമത്തെ അദബാണെന്ത്? അള്ളാഹുവിലേക്കുള്ള ദഅവത്ത്, അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അത് ആറാമത്തതാണ്. അൽ അംറു സാദിസ്, ഈ പറഞ്ഞ അഞ്ചെണ്ണം ആദ്യം ഉണ്ടാകണം. ആൾക്കാർക്ക് ഈ അഞ്ചെണ്ണം ഉണ്ടാവില്ല, അതിന് ഒരു ഇൻട്രസ്റ്റും ഇല്ലാവില്ല, ഈ അഞ്ചെണ്ണത്തിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ, ഇപ്പറഞ്ഞ അഞ്ചെണ്ണത്തിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ ഒരു അഞ്ചെണ്ണം ഉണ്ട് എന്നുള്ളതിനെ അറിയില്ല. അപ്പൊ ഇന്ന് ഒരു ദിവസം ഒരു ക്ലാസ് ഒരു പരിപാടി അതെന്തിനാ, അത് ദാവത്തെടുക്കാൻ, ആൾക്കാർക്ക് ദാവത്തെടുക്കാൻ. അത് ആറാമത്തേതാണ് അദ്ദഅവത്തു ഇലല്ലാ, ആ ഇൽമു കൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അതിന് മുമ്പ് അഞ്ചെണ്ണം വരണം. ആ അഞ്ചെണ്ണത്തെ കുറിച്ച് അധികം ആൾക്കാർ ശ്രദ്ധിക്കാറില്ല, അത് പഠിക്കാറുമില്ല, അത് ഉണ്ടാകാറുമില്ല. എന്തിനാ ഇൽമു വരുന്നത്? അദ്ദഅവത്ത് ചെയ്യാന്. അപ്പൊ അത് ആ അദബുകളിൽ ഒന്നാണ്, ആറാമത്തേതായിട്ടാണ് ആര് വിശദീകരിക്കുന്നത്? ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് വിശദീകരിക്കുന്നത് അദ്ദഅവത്തു ഇലല്ലാ, അള്ളാഹുവിലേക്കുള്ള ദഅവത്ത്. ദഅവത്ത് പറഞ്ഞാൽ ദഅവത്ത് അൻ യകൂന ദാഇയൻ ബിഇൽമിഹി ഇലല്ലാഹി അസ്വജല്ല, അവൻ എന്തായിരിക്കണം? ഒരു ദായി ആയിത്തീരണം, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, അവന്റെ ഇൽമു കൊണ്ട് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദായി ആയിത്തീരണം. യദോ ഫീ കുല്ലി മുനാസബ ഫീൽ മസാജിദ് വഫീൽ മജാലിസ് വഫീൽ അസ്വാഖി വഫീ കുല്ലി മുനാസബ, എല്ലാ സന്ദർഭത്തിലും അവൻ അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. പള്ളികളിലാകട്ടെ, സദസ്സുകളിലാകട്ടെ, അങ്ങാടികളിലാകട്ടെ, അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവൻ ഏത് സന്ദർഭത്തിലും ഒരു ദായി ആയിരിക്കണം. ഹാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ അൻ ആതാഹുല്ലാഹു നബുവ വജിസാല മാ ജലസ ഫീ ബൈതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നബുവത്തും റിസാലത്തും കിട്ടിയതിനു ശേഷം അദ്ദേഹം വീട്ടിലിരുന്നിട്ടില്ല. ബൽക്കാലേ ദുന്നാസ വയ തഹറക്ക്, അദ്ദേഹം ജനങ്ങൾ ക്ഷണിക്കുകയായിരുന്നു, ചലിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കുന്നു. വാൻല ഒരീതു മിൻ തലബത്തിൽ ഇൽമി അന്യകൂനു നുസ്ഹം മിൻ കുതുബിൻ, ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരെ ഗ്രന്ഥത്തിന്റെ കോപ്പികളായി തീരണം എന്നുള്ളതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. വലാക്കിന്നി ഒരീതു മിൻഹും അന്യകൂനു ഉലമാ ആമിലീൻ, അവരെന്താണ് അമൽ ചെയ്യുന്ന, ഇങ്ങനെ ദഅവത്ത് ചെയ്യുന്ന, അതിനുവേണ്ടി ഓടി നടക്കുന്ന ഉലമാക്കളായി തീരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ എല്ലാം ബൈഹാട്ടാക്കിയിട്ട് ഒരു കിതാബ് പോലെ ആയിത്തീരുക എന്നുള്ളതല്ല. എല്ലാ സന്ദർഭത്തിലും ഈ തൗഹീദിലേക്ക്, ഈ സുന്നത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ് ആ ഒരു തോലബ് ഇൽമ് ചെയ്യേണ്ട ആറാമത്തെ അദബ്. അത് അദ്ദഅവത്തു ഇലല്ലാഹ്, അതാണ് ആറാമത്തെ. ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് ആറാമത്തെ കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എല്ലാ സന്ദർഭത്തിലും. ഇനി ഏഴാമത്തേതാണ് അൽ ഹിക്മ, അത് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. പിന്നെ സബർ, പിന്നെ ഉലമാക്കളെ ആദരിക്കൽ, ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 12 കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, ജീവിതത്തിലുണ്ടാകണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം.